സഹോദരങ്ങളെ, നമ്മള് കുറച്ച് ആഴ്ചകളായി കർത്താവിന്റെ കുരിശുമരണവും അതിനോടനുബന്ധിച്ചുള്ള വ്യക്തികളും കർത്താവിന്റെ കുരിശുമരണത്തോടുള്ള യാത്രയിൽ അനുനോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തികളും അവരുടെ പ്രതികരണങ്ങളും അതിൽ നമ്മളുടെ പങ്കും എന്തായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടിരുന്നു. അതിലൊരു ചിന്ത എന്നെ ഉത്സാഹിപ്പിച്ചത്, നമ്മൾ എത്രമാത്രം ഒരു തണുത്ത അവസ്ഥയിലിരുന്നാലും, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥയിലിരുന്നാലും, കർത്താവിന്റെ ക്രൂശിനെ കുറിച്ചുള്ള ധ്യാനം അത് നമ്മളെ ഉത്സാഹിപ്പിക്കുകയും അത് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ വീണ്ടും മടക്കി വരുത്തുകയും ചെയ്യുമെന്നുള്ള ഒരു ചിന്ത നമ്മൾ കേട്ടു. ഇന്ന് എന്റെ മനസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള എന്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്: കർത്താവിന്റെ കുരിശ് എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ വാട്ട് ദ ക്രോസ് വാസ് ഡൺ ഇൻ മൈ ലൈഫ്. അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാനായിട്ടുള്ള ചില ധ്യാന ചിന്തകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സ്വയങ്ങളെ, എനിക്ക് കർത്താവിന്റെ കുരിശിനെ കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കാൻ അറിവില്ല, എങ്കിലും നിങ്ങളും അത് ധ്യാനിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ കരുതുന്നു. കാരണം കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട വികാരം എന്താണെന്നും, അവിടെ കർത്താവിനെ ഒറ്റിക്കൊടുത്തവരെയും കർത്താവിനെ ശിക്ഷിച്ചവരും കർത്താവിനെ അടിച്ചവരും ഒക്കെ കർത്താവിനോട് എന്ത് ചെയ്തുവെന്നും, നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുവെന്നും നമ്മൾ കേട്ടു. എങ്കിലും കർത്താവ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ കുരിശിനോടുള്ള എന്റെ മനോഭാവം എന്താണ്, കർത്താവ് ക്രൂശിൽ ചെയ്ത പ്രവൃത്തി വഴി ഞാൻ അതുകൊണ്ട് അതെന്റെ ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ചെയ്ത് തിരിച്ചു ചെയ്തു എന്നുള്ള ചിന്ത എന്റെ മനസ്സിനെ അല്പം ചിന്തിപ്പിക്കുകയും അത് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം കർത്താവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും അക്കംപ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് കർത്താവിന്റെ ക്രൂശുമരണം നമുക്കറിയാം, കർത്താവിന്റെ ക്രൂശുമരണത്തിലൂടെയാണ് നമുക്ക് പാപക്ഷമ കിട്ടിയത്, നമ്മൾ ദൈവത്തോട് പിതാവിനോട് നേരപ്പ് പ്രാപിച്ചത്, അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ കടന്നു വരാനുള്ള ആ ഓപ്പൺനെസ്, അല്ലെങ്കിൽ ആ പുതിയ വഴി നമുക്ക് തുറന്നു തന്നത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. കാരണം അതില്ലെങ്കിൽ നമ്മൾ ആരും കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നില്ല. ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, കർത്താവിന്റെ കുരിശില്ലായിരുന്നെങ്കിൽ സ്വർഗം ശൂന്യമായിരുന്നു, കർത്താവിന്റെ കുരിശില്ലായിരുന്നെങ്കിൽ സ്വർഗം ഒരു എംപ്റ്റി സ്ഥലമായിരുന്നു, ആരുമില്ലാത്ത ഒരു സ്ഥലമായി മാറിയാണ് കർത്താവിന്റെ കുരിശില്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് കർത്താവിന്റെ കുരിശിൽ മുഖേനയാണ് നമ്മള് സ്വർഗത്തിൽ എത്തുന്നതെന്ന് നമുക്കറിയാം, അത് നമുക്കറിയാം. പക്ഷേ കർത്താവിന്റെ ക്രൂരിച്ച് അത് തന്നെയല്ല, അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതിലുപരി, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ കർത്താവായ യേശുവിന്റെ കുരിശിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ദൈവവചനത്തിലുടനീളം, പുതുനിയമത്തിലുടനീളം, എല്ലാ സുവിശേഷങ്ങളിലും എല്ലാ ലേഖനങ്ങളിലും വെളിപാട് പുസ്തകത്തിൽ വരെ കർത്താവിന്റെ കുരിശ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. അതിൽ രണ്ടു നാറേഴ് ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, നമുക്കറിയാം കർത്താവിന്റെ കുരിശ് പലതിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു, പലതിനെയും വിഭജിക്കുന്നു എന്ന് നമ്മൾക്കറിയാം. ഉദാഹരണത്തിന് കർത്താവിന്റെ കുരിശിലെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം കർത്താവിന്റെ വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു. അതിലൊരു കള്ളൻ കർത്താവിനോട് തന്റെ പാവങ്ങളെ ഏറ്റുപറയുകയും അവൻ അതേ സമയത്ത് തന്നെ നിത്യരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പുറത്തുള്ള കള്ളൻ കർത്താവിനെ ദുഷിക്കുകയും അത് നിത്യനാശത്തിന് അവകാശിയാക്കി മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശ് നമ്മളെ രണ്ടായിട്ട് എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നിത്യനാശത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടത്തെ കർത്താവിന്റെ കുരിശ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യരാജ്യത്തിന്, കർത്താവിന്റെ അനന്തതയിൽ കർത്താവിനോടുള്ള വസിക്കേണ്ട ഒരു കൂട്ടത്തെയും അവിടെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ കുരിശിന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഓർക്കുക, അത് നമ്മൾ ഈ ലോകത്തിലുള്ള ജനങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് കർത്താവിന്റെ ജനം, അല്ല കർത്താവിന്റെ ക്രൂശിനെ അനുസരിക്കാത്ത കൂട്ടത്തിലുള്ള നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടത്തെ കർത്താവിന്റെ കുരിശ് രണ്ടായിട്ട് വിഭജിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലും ഓർക്കുക, കർത്താവിന്റെ ക്രൂശ് നമ്മളെ പല കാര്യങ്ങളും ഡിവൈഡ് ചെയ്യും. അത് ആ ക്രൂശാണ് നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലെ തിന്മയായിട്ടുള്ള ചെയ്യാനും ഒരു ഡിവിഷൻ കർത്താവിന്റെ ക്രൂശ് എപ്പോഴും ഈ ലോകത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അത് കർത്താവിന്റെ ക്രൂശ് നമ്മളെ പല ഡിവിഷൻസ് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരും. ആ കള്ളൻ കർത്താവിന്റെ പരദീസയിൽ അവകാശമാക്കിയത് വെറും കർത്താവിന്റെ ക്രൂശിനെ നോക്കി, കർത്താവെ ഞാൻ പാപിയാണെന്നുള്ള ആ താഴ്മയോടെയുള്ള അവന്റെ എളിമപ്പെടുത്തൽ അല്ലെങ്കിൽ തന്നെത്താൻ താഴ്ത്തിയപ്പോഴാണ് അവൻ അവകാശിയായെങ്കിൽ മറ്റവൻ അതിന്റെ ഓപ്പോസിറ്റായ അല്ലെ അവന്റെ അഹങ്കാരത്തിൽ ഇവൻ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ ദുഷിച്ചപ്പോൾ നിത്യനാശത്തിന് അവകാശിയായി മാറി. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ കർത്താവിന്റെ കുരിശ് നമ്മളെ ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ കർത്താവിന്റെ കുരിശ് നമ്മൾ പലരെയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ കുരിശ് നമ്മളെ ഒന്നിപ്പിക്കുന്ന എഫേഷ്യൻസ് ചാപ്റ്റർ 2 അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 13-17 ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വീർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിക്കുവാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കാനും തന്നെ അവൻ വന്ന് ദൂരത്തു നിന്ന് തരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിൽ പിതാവിംഗിലേക്ക് പ്രവേശനമുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവിന്റെ കുരിശ് ഒരു ശത്രുത്വത്തിന്റെ നടുച്ചുവരുണ്ടായിരുന്ന ചുവർ ഇടിച്ചു കളഞ്ഞതിന് ശേഷം ഇരുപക്ഷത്തെയും ഒന്നിക്കുന്നതാണ്. അതിലാദ്യമായി തന്നെ ആ ഒരു നടുച്ചുവർ പിതാവിനോടുള്ള ബന്ധത്തിൽ ഒരു ശത്രുത്വം ഉണ്ടായിരുന്നു, അത് ഇടിച്ചു കളഞ്ഞു. അതിന്റെ താഴെ 18-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ അന്യരും പരദേശികളുമല്ല ഒരു കൂട്ടത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ വരുമ്പോൾ ഈ കുരിശ് കർത്താവിന്റെ കുരിശിലെ മരണത്താൽ അത് ഈ ഇരുപക്ഷത്തെയും ഒന്നിപ്പിക്കാൻ ഇട വന്നു. ഓർക്ക സഹോദരങ്ങളെ, നമ്മള് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എത്രമാത്രം മറ്റു മതസ്ഥരെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ ഈ ഫയർ ഡ്രിൽ ഉണ്ട്. ഫയർ ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഫയർ ഉണ്ടാവുകയാണെങ്കിൽ, തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് ഏനോ ഏതിലൂടെയൊക്കെ പോണ, എക്സിറ്റ് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞ ഒരു ഡ്രിൽ, ഒരു മോക്ക് ഡ്രിൽ, അതായത് വെറുതെ നമ്മളെ പറഞ്ഞു തരാൻ വേണ്ടി. അപ്പൊ ആ അവിടെ വന്ന ഒരു വ്യക്തി പറഞ്ഞത് എന്നെ ചിന്തിപ്പിച്ചു. ആ പുള്ളി എല്ലാരോടും ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, പുള്ളിക്ക് പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അയാൾ പറഞ്ഞത് എങ്ങനെയാണ്, ഫയർ തീ, അതിന് കാസ്റ്റില്ല, ക്രീഡില്ല, അതിന് ആൺ പെൺ വ്യത്യാസമില്ല, അല്ലെ, ഇറ്റ് ഡസന്റ് ഹാവ് എ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ജെൻഡർ. തീ എല്ലാത്തിനെയും, തീ വരുവാണെങ്കിൽ അത് എല്ലാത്തിനെയും കത്തിക്കും. അതിനൊരു ഡിസ്റ്റിംഗ്വിഷൻ ഇല്ല, അതിന് കാസ്റ്റില്ല, ക്രീഡില്ല, അത് കന്നഡക്കാരാണോ തമിഴരാണോ മലയാളികളാണോ നോർത്ത് ഇന്ത്യൻസ് ആണോ എന്ന് വ്യത്യാസമില്ല, തീ വരുവാണെങ്കിൽ അത് എല്ലാത്തിനെയും കത്തിച്ചു കളയുന്നു. എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ ക്രൂശിലെ ആ സ്നേഹം അത് എല്ലാ പക്ഷത്തെയും ഒന്നാക്കി. അതിനൊരു ഡിവിഷൻ, അതിനൊരു അത് സെപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. അത് യഹൂദന്മാർക്ക് വേണ്ടിയെന്നോ ജാതികൾക്ക് വേണ്ടിയെന്നോ ഏനോ ദൂരസ്ഥരായിരിക്കുന്നവർക്ക് വേണ്ടിയെന്നോ സമീപസ്ഥരായിരിക്കുന്നവർക്ക് വേണ്ടിയെന്നോ ഒരു വ്യത്യാസം കർത്താവിന്റെ ക്രൂശ് ആ സ്നേഹമുള്ള അഗ്നി കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞപ്പോൾ അത് ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതുപോലെ തന്നെ നമ്മളെ അറിയുക, നമ്മളെ ഒരു കൂട്ടായ്മയാക്കി ഇവിടെ ഇരുത്തിയത് കർത്താവിന്റെ ക്രൂശിലെ ആ ഒന്നാക്കൽ, ആ പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ക്രൂശ് സെപ്പറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കർത്താവിന് വേണ്ടിയുള്ള ഒരു സഭയെ, കർത്താവിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയെ അത് ഒന്നാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി അതിലൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കർത്താവിന്റെ ക്രൂശ് നമ്മുടെ വ്യക്തിപരമായി ചെയ്തെടുത്ത ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, കർത്താവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അതിനുവേണ്ടി ഗലാത്തിയക്കാരുടെ ലേഖനം അതിന്റെ 5:24 Galatians 5:24 ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളിലൂടെ ക്രൂശിച്ചിരിക്കുന്നു. Now those who belong to Christ Jesus have crucified the flesh with passions and desires. കർത്താവായ ക്രൂശ്, കർത്താവ് ക്രൂശിൽ തന്റെ ജീവനെ തന്നപ്പോ അതിലൂടെ കർത്താവിനുള്ളവർ, അതായത് നമ്മൾ, നമ്മുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളിലൂടെ ക്രൂശിക്കാൻ ആ ക്രൂശ് നമ്മളെ പര്യാപ്തമാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രവൃത്തി മുഴുവനായി ചെയ്തെടുത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളിലൂടെ, അതിന്റെ പ്ലഷേഴ്സ്, സൗരങ്ങളെ, ഒരുപക്ഷെ നമുക്ക് കർത്താവ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് കർത്താവ് പാപത്തിൽ നിന്നൊരു പൂർണമായ ഒരു വിടുതൽ നമുക്ക് കിട്ടിയില്ലെന്ന് വരാം. എങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജഡത്തിലുണ്ടാകുന്ന പാപചിന്തകളെയും പാപത്തെയും അതൊരു കർത്താവിന്റെ ക്രൂശിൽ നെയിൽ ചെയ്യുവാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശിൽ തറച്ച് അതിന്റെ ശക്തി ഇല്ലാതാക്കുന്ന ഒരു ഡിനയൽ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു എതിർപ്പ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മള് നമ്മുടെ ജഡത്തെ അതിന്റെ രാഗമുഖങ്ങളോടുകൂടി കർത്താവായ ക്രൂശിൽ നമ്മൾ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ ജഡം എന്നുള്ളത് നമുക്കറിയാം, ആദമിന് ഒരു ജഡമുണ്ടായിരുന്നു, ആ ജഡത്തിൽ അവൻ പാപം ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു ജഡം കിട്ടി, അത് അവൻ പാപമില്ലാതെ ദൈവത്തിന് ഒരു സുഗ്രാഹ്യമായ ഒരു 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 ബലിയായി അവൻ ദൈവത്തിന് തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജഡത്തിൽ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപത്തെ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത്? കർത്താവായ ക്രൂശ് അത് ആ പാപത്തെ ജയിക്കുവാൻ നമ്മുടെ ജഡത്തിന് ശക്തി തരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളെ രാഗമോഹങ്ങളോട് കുരിച്ച് അതിൽ ക്രൂശ് നമ്മൾ തറച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ക്രൂശിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ അവൻ അഴിക്കും. കർത്താവ് പറഞ്ഞു, ജഡത്തിന്റെ പ്രവൃത്തികളെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ നമ്മുടെ ജഡത്തിലുള്ള പാപങ്ങളെ നമ്മൾ അഴിക്കുവാൻ, നമ്മൾ ക്രൂശിൽ തറയ്ക്കുവാൻ അത് ക്രൂശ് നമ്മളെ ശക്തീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അതിന്റെ 6 വരുമ്പോൾ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു വചനമുണ്ട്. 6:14 ഗലാത്തിയ ലേഖനത്തിൽ ഉടനീളം അവിടെ ഇവിടെയായി നമുക്ക് കാണാൻ കണ്ടുവരുന്ന ഒരു തീമാണത്. അതിന്റെ 14 എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരുത്. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ത്രൂ വിച്ച് ദ വേൾഡ് ഹാസ് ബീൻ ക്രൂസിഫൈഡ് ടു മീ ആൻഡ് ഐ ടു ദ വേൾഡ്. സൗരങ്ങളെ, ഈ ഒരു വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. നമ്മൾ എങ്ങനെ ലോകത്തെ കാണുന്നു, ലോകം നമ്മളെ എങ്ങനെ കാണുന്നു എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് ധ്യാനിക്കേണ്ടിയിരിക്കുന്നത്. ലോകത്തിന്റെ പാഷൻസിനെയും ലോകത്തിന്റെ പ്രശംസയെയും എല്ലാം കർത്താവായ യേശുവിന്റെ ക്രൂശിലൂടെയാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കർത്താവായ യേശുവിന്റെ ക്രൂശ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുവാൻ ശക്തിയില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ എന്റെ ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ലോകത്തോടുള്ള ബന്ധത്തിൽ ഒരു ഫിൽട്ടറിംഗ് അവിടെ നടക്കുക. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ ലോകം എനിക്കും ലോകത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വരുന്നതും എന്നിൽ നിന്ന് ലോകത്തിലേക്ക് വരുന്നതും എല്ലാം ഈ ക്രൂശാകുന്ന ആ ഫിൽട്ടറിലൂടെയാണ് എന്നാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഈ ലോകത്തില് വളരെ കാര്യങ്ങൾ മനോഹരമായ പല കാര്യങ്ങളും നമ്മൾ ക്രൂശിനെ പ്രതി നമുക്ക് ഉപേക്ഷിക്കുവാനുള്ള ഒരു മനസ്സുണ്ടോ? അല്ലെങ്കിൽ ലോകത്തിലുള്ളവർ ചിന്തിക്കുന്നത് പോലെയാണോ നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ക്രൂശ് എന്റെ ജീവിതത്തിൽ വളരെ വലിയ പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറയും ക്രൂശ് എന്റെ ജീവിതത്തില് കർത്താവിന്റെ ക്രൂശിന്റെ സ്നേഹം ആണ് എന്നെ മാറ്റിയതെന്ന് നമ്മൾ പറയുമ്പോഴും ആ സ്നേഹം നമ്മളെ ലോകത്തിൽ നിന്ന് വേർപെടുത്തുവാൻ സഹായിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് പറയത്തില്ല. ഐസക് വാട്സിന്റെ മനോഹരമായ ഒരു പാട്ട് നമ്മളിവിടെ പാടുന്നതാണ്, വെൻ ഐ സർവേ ദ വണ്ടർസ് കോസ് ഓൺ വിച്ച് ദ പ്രിൻസ് ഓഫ് ഗ്ലോറി ഡൈഡ് ഐ പോർ കണ്ടംപ്റ്റ് ഓൺ ഓൾ മൈ പ്രൈഡ് അല്ലെ ഐ കൗണ്ട് എവ്രിതിങ് ലോസ് അല്ലെ ഈ ലോകത്തിൽ നിന്നുള്ള നേട്ടങ്ങളെല്ലാം ഞാൻ ചപ്പും ചവറുന്നു എന്നൊന്ന് മലയാളത്തില് മഹത്തപ്രഭു മരിച്ച ക്രൂശിൽ നോക്കി ഞാൻ ഈ ലോകത്തിലെ ലാഭ ഡംബങ്ങൾ എല്ലാം നിന്ദ്യമെന്ന് നിന്നു. അത് നമുക്ക് പറയാൻ പറ്റുമോ? ഐസക് വാട്ട് എന്നുള്ള ഭക്തൻ പാടിയതുപോലെ നമുക്ക് പാടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചിരിക്കണം ലോകം എനിക്കും ലോകം ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഈ ലോകത്തിലെ മേൽമകളും ലോകത്തിന്റെ പ്രൗഢിയും നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു എന്ന് നമ്മൾ പറയുന്ന അഭിമാനിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ലാഭ ഡംബങ്ങൾ മോഹങ്ങൾ രാഗങ്ങൾ ഇത് നമ്മൾ ക്രൂശിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാവുള്ളൂ. ക്രൂശിലൂടെ വരുന്ന സന്തോഷമേ നമ്മുടെ ജീവിതത്തിൽ ഒരു റിയൽ ആയിട്ടുള്ള ഒരു സന്തോഷമായി മാറണം. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ക്രൂശിനിക്കും അല്ല ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സൗരങ്ങളെ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ ക്രൂശിലൂടെയാണോ ഈ ലോകത്തെ കാണുന്നത് അല്ലെങ്കിൽ ലോകം നമ്മളെ കാണുന്നത് നമ്മളെ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ക്രൂശിന് അനുസൃതമാണെങ്കിൽ തീർച്ചയായും നമ്മൾ ശരിയായ പാതയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായി കർത്താവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നിന്ദ ഉണ്ടാക്കും. എബ്രായ ലേഖനത്തില് അതിന്റെ 13-ാം അധ്യായത്തില് 11 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്: മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളഞ്ഞു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിനും നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് ഇത്രയും നാം അന്വേഷിക്കുന്നത്. ഇവിടെ ഒരു നിന്ന, പാളയത്തിന് പുറത്തുള്ള ഒരു നിന്നയെ കുറിച്ചാണ് പറയുന്നത്. സൗരങ്ങളെ, നമ്മൾ ഇപ്പൊ പാടിയ പാട്ടിൽ പാടിയിരുന്നു ഷെയിം ആൻഡ് റിപ്രോച്ച് അല്ലെങ്കിൽ ഷെയിം ആൻഡ് സഫറിങ് എന്ന് പാടുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്, ആ ഓൾഡ് റഗഡ് ക്രോസിന് ഒരു നിന്ന ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ നിന്ന ചുമക്കുന്നവരാണ് നമ്മളെന്ന് പറയാൻ പറ്റത്തില്ല. അതിനൊരു ലജ്ജ, കർത്താവിന്റെ ക്രൂശിനൊരു ലജ്ജയും കർത്താവിന്റെ ക്രൂശിനൊരു എന്തുവാ ഒരു സഫറിങ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു സഫറിങ് അല്ലെങ്കിൽ റിപ്രോച്ചിന് മലയാളത്തിൽ എങ്ങനെയാണ് ലജ്ജ, നിന്നയും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാക്കും. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാക്കും, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാക്കും, നമ്മുടെ അയൽവക്കക്കാരുടെ ഇടയിൽ ഉണ്ടാക്കും, നമ്മുടെ സ്വന്തം കുടുംബങ്ങളിൽ ഉണ്ടാക്കും. ഇതെല്ലാം കർത്താവിന്റെ ക്രൂശ് ഒരു നിന്ന, ആ നിന്ന ചുമക്കാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ നമ്മുടെ കർത്താവായ ഏനോ ഇപ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നമ്മൾ നല്ല വളരെ നല്ല ഈ പള്ളികളിലും ഒക്കെ പോകുമ്പോൾ ക്രൂശിനെ കർത്താവ് ഇത് ക്രൂശിനെ തടി കൊണ്ടുള്ള കുരിശിനെ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള ക്രൂശിനെ നല്ല മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു, ലൈറ്റൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ഷെയിമായിരുന്നു അല്ലെ. ഇപ്പോഴാണ് നമുക്ക് ക്രൂശ് എന്ന് പറയുന്നത് മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിനെ പൂജിക്കുവാനും അല്ലെങ്കിൽ പൂക്കളും ഏനോ ലൈറ്റും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് അലങ്കരിക്കാനും നമുക്ക് പറ്റുന്നത് കർത്താവായ യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ്. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ശപിക്കപ്പെട്ടവനാണ് കുരിശുമേൽ തൂക്കിക്കൊണ്ടിരുന്നത്. കേഴ്സ്ഡ് ഇസ് ദ മാൻ ഹു ഹാങ് ദ ഓൺ ദ ക്രോസ് എന്നാണ് ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നത്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാവരും ശപിക്കപ്പെട്ടവൻ. ആ ശാപത്തിന്റെ ചിഹ്നമാണ് ദ എംബ്ലം ഓഫ് സഫറിങ് ആൻഡ് ദ ഷെയിം. അതാണ് കർത്താവിന്റെ കുരിശ്. അതാണ് നമ്മളിപ്പോൾ മെഴുകുതിരി കത്തിച്ചു വെക്കുകയും അല്ലെ പൂക്കളിടുകയും ചെയ്യുന്ന ആ സിമ്പൽ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദ സഫറിങ്ങിന്റെയും ഷെയിമിന്റെയും റിപ്രോച്ചിന്റെയും നിന്ദയുടെയും ലജ്ജയുടെയും എല്ലാ വേദനയുടെയും എല്ലാം ഒരു സിമ്പലായിരുന്നു. കർത്താവേ, സഹോദരങ്ങളെ, ആ ക്രൂശ് നമ്മുടെ ജീവിതത്തിലും ഒരു നിന്ദയുടെയും ഒരു ലജ്ജയുടെയും ഒരു ഏനോ സഫറിങ്ങിന്റെയും സിമ്പലായി മാറണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ക്രൂശ്, കർത്താവായ യേശുവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇനി കർത്താവായ ക്രൂശിനെ, കർത്താവിന്റെ ക്രൂശിനെ അനുഗമിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആധുനിക ക്രിസ്തീയ ഗോളത്തിൽ നമ്മൾ കേൾക്കു വരുന്നത് കർത്താവിനെ അനുഗമിച്ചാൽ വളരെ കിട്ടും, വളരെ വലിയ കാര്യങ്ങൾ കിട്ടുമെന്നും നേടുമെന്നും കേൾക്കുന്ന ഈ ലോകത്തില് കർത്താവിന്റെ ക്രൂശിനെ അനുഗമിച്ചവർക്കെല്ലാം നഷ്ടങ്ങളെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാം. ഫിലിപ്പീൻസില് പൗലോസ്ലിയ പറയുന്നുണ്ട്, ഞാൻ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ പ്രതി എല്ലാം ചപ്പും ചവറും എന്ന് എണ്ണുന്നു. 3-ാം അധ്യായം 8-ാം വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? അത്രയുമല്ല, എന്റെ കർത്താവ് യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴെല്ലാം ഛേദമെന്നുണ്ടെന്നും ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ നിമിത്തം എല്ലാം ചപ്പും ചവറും എന്നെണ്ണുന്നു. കർത്താവായ യേശുവിന്റെ അനുഗമിച്ചതിന് ശേഷം നമ്മുടെ സാക്ഷ്യം എനിക്ക് വളരെയധികം നേടിയെന്നുണ്ടെങ്കിൽ അതത്ര ശരിയാണോ എന്ന് എനിക്ക് പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ നോക്കാറുണ്ട്. കർത്താവിന്റെ ക്രൂശിനെ പ്രതി എനിക്ക് നഷ്ടങ്ങളാവുന്നെങ്കിൽ അതിൽ സന്തോഷിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. കർത്താവിന്റെ ക്രൂശിനെ അനുഗമിച്ചവർക്കെല്ലാം നഷ്ടങ്ങളാണ് വന്നത്. അവർക്ക് ജീവനെ നഷ്ടപ്പെട്ടി, സമ്പത്തുകളുടെ അപഹാരം അവർക്കുണ്ടായിരുന്നു, കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവർ ഇടപെടുന്ന ലോകത്തിൽ നിന്നും അവർക്ക് പലതും നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്രൂശിനെ അനുഗമിക്കുന്നത് എപ്പോഴും ഒരു ലാഭത്തിന്റെ അല്ലെങ്കിൽ നേട്ടത്തിന്റെ ഒരു പ്രവൃത്തിയല്ല, അതൊരു നഷ്ടത്തിന്റെ പ്രവൃത്തിയാണ് ക്രൂശ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ക്രൂശിനെ അനുഗമിച്ചത് വഴി നിങ്ങളുടെ സാക്ഷ്യം അല്ലെങ്കിൽ എന്റെ സാക്ഷ്യം ലാഭത്തിന്റെ ആണെങ്കിൽ അത് ക്രൂശ്, പൗലോസിന്റെ ജീവിതത്തിൽ ചെയ്ത ആ ക്രൂശിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പൗലോസ് പറഞ്ഞു, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നേടേണ്ടതിന് ഞാനെല്ലാം ചപ്പും ചവറും എന്നെണ്ണുന്നു. യേശു ക്രിസ്തു പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രതി നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അപ്പനമ്മാർ, ഭാര്യ, ഇവരെല്ലാം നിങ്ങൾക്കെതിരാകും. എന്റെ ക്രൂശമെടുത്ത് എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ തന്നെ ത്യജിക്കണം. ഇതൊരു നഷ്ടത്തിന്റെ കണക്കാണ് കർത്താവിന്റെ ക്രൂശിനെ അനുഗമിച്ചതുകൊണ്ട്. അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നത് നിത്യതയിലായിരിക്കും. കാരണം ഇവിടെ അത് ലാഭത്തിന്റെ കണക്കല്ലെങ്കിലും നഷ്ടത്തിന്റെ കണക്കാണെങ്കിലും നിത്യതയിൽ അത് ലാഭത്തിന്റെ കണക്കായി നമ്മൾ അത് നമുക്ക് നീതിയായിട്ട് അവൻ അവിടെ എണ്ണും. അവസാനമായിട്ട് ക്രൂശ് നമ്മുടെ ജീവിതത്തില് നമ്മളെ ഒരു ഉപാധികളൊന്നും കൂടാതെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ ആ ക്രൂശിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് നടന്നില്ല എന്ന് ഞാൻ പലപ്പോഴും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആലോചിക്കാറുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിൽ കർത്താവ് ക്രൂശിൽ 6-7 വചനങ്ങൾ പറഞ്ഞതിൽ ആദ്യത്തെ വചനം ഇതാണ്. 23 അധ്യായത്തില് അതിന്റെ 34 വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? എന്നാൽ യേശു, ലൂക്കോസ് 23:34, എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്നത് എന്ത് ഇന്നതെന്ന് അറിയായ കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ക്രൂശ് നമ്മളെ മറ്റുള്ളവരോട് ഒരു കണ്ടീഷനൊന്നും ഇല്ലാതെ, ഉപാധികളൊന്നും കൂടാതെ നമ്മളെ ക്ഷമിക്കുവാൻ നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ അത് ക്രൂശിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ മറ്റുള്ളവരോടുള്ള നമ്മൾ ക്ഷമിക്കുന്ന, കർത്താവെ ഞാൻ വിശ്വാസിയായി പോയില്ലേ, ക്ഷമിക്കണം എന്നുള്ളൊരു മനോഭാവമല്ല, യാതൊരു കണ്ടീഷനും കൂടാതെ കർത്താവായ യേശു ക്രൂശിൽ കിടന്നപ്പോൾ കർത്താവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരറിയുന്നില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമെന്ന് പിതാവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മളെ ദ്രോഹിക്കുന്നവരെയും നമ്മളെ വേദനിപ്പിക്കുന്നവരെയും, അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാണേലും വെളിയിലുള്ളവരാണേലും ആര് തന്നെയാണെങ്കിലും നമ്മളെ ദ്രോഹിക്കുന്നവരോട് നമ്മളെ മനസ്സാ നമ്മൾ യാതൊരു ഉപാധിയും കൂടാതെ ക്ഷമിക്കുവാൻ ക്രൂശ് എപ്പോഴും നമ്മളെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ലെങ്കിൽ, നടന്നില്ലെങ്കിൽ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്തോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വരങ്ങളെ, ഞാൻ കുറച്ച് ചിന്തകളാണ് പറഞ്ഞു വെച്ചെങ്കിലും ധാരാളം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ക്രൂശ് മൂലം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വരുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ ഉടനീളം കാണാം. അത് നമ്മളെ സെപ്പറേറ്റ് ചെയ്യും, അത് നമ്മളെ ഒന്നിപ്പിക്കും, അത് നമ്മൾക്ക് നഷ്ടങ്ങൾ വരുത്തും, അത് നമ്മുടെ ജഡത്തെ ക്രൂശിക്കാൻ സഹായിക്കും, ലോകത്തെ ക്രൂശിക്കാൻ സഹായിക്കും, അത് നമ്മളെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും അത് നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ക്രൂശിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, അങ്ങ് ക്രൂശിൽ തന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചു തന്നതുപോലെ ഞങ്ങളെയും അങ്ങയുടെ ക്രൂശിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഏൽപ്പിച്ചു തരുവാൻ തക്കമുള്ള, സമർപ്പിക്കാൻ തക്കമുള്ള ഒരു കൃപ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കണമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളെ ശ്രദ്ധീകരിക്കണമേ കർത്താവ്. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ